തിമൊഥെയൊസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അവസാനിച്ചത് ആസിയിലെ വിശ്വാസികളിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള വേദനാജനകമായ അറിയിപ്പോടുകൂടിയാണ് ഇല്ലേ. ഒനേസിഫോറസും കുടുംബവും മാത്രമാണ് പൗലോസിനെ സഹായിച്ചത്. രണ്ടാം അധ്യായം വളരെ സന്തോഷത്തിന്റെ ഒന്നാണ്. ഒരു വിശ്വാസിയുടെ ചുമതലയും പ്രവർത്തനവും വിശദീകരിക്കുവാൻ വേണ്ടി ഏഴു തരത്തിലുള്ള സാദൃശ്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു. നാം ഈ അന്ത്യകാലത്തിൽ ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ട ഒന്നത്ര ഈ സാദൃശ്യങ്ങൾ. ഇവിടെ പറയുന്നു, എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പൗലോസ് ഒന്നാമത്തെ സാദൃശ്യത്തോടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ മകനെ, ഭൗതികമായി പറഞ്ഞാൽ തിമൊഥെയൊസ് പൗലോസിന്റെ മകനല്ലായിരുന്നു. ഈ യുവാവ് പൗലോസിന്റെ ശുശ്രൂഷ മുഖാന്തരം ക്രിസ്തുയേശുവിലേക്ക് വന്നു എന്നതിനാൽ ആത്മീക അർത്ഥത്തിൽ തിമൊഥെയൊസ് പൗലോസിന്റെ മകനായിരുന്നു. ഒരു ദൈവപൈതൽ ദൈവഭവനത്തിലേക്ക് ജനിക്കുന്നത് അവനെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ടാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 23 വാക്യത്തിൽ നാം വായിക്കുന്നു. തിമൊഥെയൊസ് ദൈവഭവനത്തിലെ അംഗമാണ്, അവൻ ഒരു ദൈവപൈതലാകുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ശക്തിപ്പെടുക. എനിക്കിത് ഇഷ്ടമാണ്, കൃപയാൽ ശക്തിപ്പെടുക. പ്രിയ സുഹൃത്തെ, താങ്കൾ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ക്രിസ്തീയ ജീവിതം സ്വന്തമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ താങ്കൾ ഒരു വലിയ നിരാശയുടെ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച്, അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ശിങ്കിടി വിദ്യകളിലൂടെ ഒരു പക്വത വന്ന വിശ്വാസി ആകാമെന്ന് താങ്കൾ കരുതിയാൽ വെറും മണ്ടത്തരമാകുന്നു അത്. നിയമവാദം എന്ന കെണിയിൽ താങ്കൾ വീണുകഴിഞ്ഞിരിക്കുന്നു. പൗലോസ് യാതൊരു നിയമവും ഇവിടെ നൽകുന്നില്ല. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളതിന് ദൈവവചനവും നിയമങ്ങളല്ല നിരത്തുന്നത്. നാം കൃപയാലാകുന്നു രക്ഷിക്കപ്പെട്ടത്. ഇപ്പോൾ നാം ദൈവകൃപയാലാകുന്നു ജീവിക്കേണ്ടത്. നാം ആ കൃപയിൽ ശക്തിപ്പെടുകയും വേണം. എൻ്റെ ചെറുപ്പത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം തന്നെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാവ് മിക്കവാറും ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലെ കൂട്ടായ്മകൾക്കായി വെളിയിൽ പോകുമായിരുന്നു. പലപ്പോഴും രാത്രിയിൽ വളരെ താമസിച്ച് മാത്രമേ വീട്ടിൽ വരുമായിരുന്നുള്ളൂ. അദ്ദേഹം പോകുന്നതിന് മുൻപ് ഞങ്ങൾ മക്കൾ ഓരോരുത്തരും ചെയ്യുവാൻ പല കാര്യങ്ങളും പറയുമായിരുന്നു. അതിൽ എനിക്കിഷ്ടമുള്ള പലതും ഉണ്ടായിരുന്നു. എന്നാൽ രാത്രിയിൽ ഇരുന്ന് പഠിക്കുവാൻ പറയുന്നത് അത്ര രസമായിരുന്നില്ല. മിക്ക കുട്ടികളും അങ്ങനെയാണല്ലോ അല്ലേ. ഒരു ദിവസം രാത്രി ഞാൻ ഓർക്കുന്നു, പിതാവ് 10 കഴിഞ്ഞേ എത്തുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. 7:30 കാണും. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ തൊട്ടുപുറകിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന ഞാൻ പേടിച്ച് വിളറിപ്പോയി. എൻ്റെ മുഖത്തെ ഭാവം കണ്ട് അദ്ദേഹം കയ്യിലിരുന്ന പൊതി എനിക്ക് തന്നു. ഒരു നല്ല കേക്ക്, നിനക്കിത് ഇപ്പോൾ തരേണ്ടതല്ല, പിന്നെ പോട്ടെന്ന് വെച്ചു എന്നൊരു പറച്ചിലും. അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവത്തെ ഞാൻ മുതലെടുത്തു. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിൻപിലെ വലിയ രഹസ്യം. ലോകപ്രകാരമുള്ള എൻ്റെ പിതാവ് ഇത്രയും സ്നേഹവും കരുണയും കാണിക്കുന്നു എങ്കിൽ എനിക്ക് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിനോട് തൻ്റെ കൃപയ്ക്കായി അപേക്ഷിക്കരുതോ? ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ്റെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുകയില്ല. ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിന്നും അകലെയായിരിക്കുമ്പോൾ അവനെനിക്ക് നൽകുന്ന അടി അധികം വേദനിക്കുന്നതാകും. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അവനോട് ഏറ്റവും അടുത്ത് വരുവാൻ ഞാൻ ശ്രമിക്കുന്നു. അവനോട് എത്രയും അടുത്ത് നിൽക്കുന്നുവോ അടിക്ക് അത്രയും വേദന കുറഞ്ഞിരിക്കുമെന്ന് മറക്കരുത്. ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മകനാണ്. എത്ര അനുഗ്രഹകരമായ ഒരു സാദൃശ്യമാകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ബന്ധം ആസ്വദിക്കേണ്ട ഒന്നത്രേ. ഞാൻ ഇത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഞാൻ ഇന്നിന്ന നിയമങ്ങളൊക്കെ പാലിക്കുന്നു എന്ന് വിശ്വാസികൾ പറഞ്ഞു കേൾക്കുമ്പോൾ അവർക്ക് ദൈവകൃപയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കും. അവർ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ സ്വന്തം പരിശ്രമമാണ് എല്ലാവരെയും പ്രശ്നത്തിലാക്കുന്നത്. പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന്. തൻ്റെ ശുശ്രൂഷയ്ക്കാവശ്യമായ ശക്തി ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ നിന്നും എടുക്കുവാനാണ് പൗലോസ് തിമൊഥെയൊസിനെ ഗുണദോഷിക്കുന്നത്. എപ്രകാരത്തിലുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് തിമത്തിയോസ് ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടേണ്ടത് എന്ന് തുടർന്ന് പൗലോസ് പറയുന്നു. രണ്ടാം വാക്യം, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ഭാവിയെക്കുറിച്ച് വളരെയേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൗലോസ്. ഒരല്പം ഭാരമില്ലാതില്ല. നമ്മിൽ പലരും നമ്മുടെ ശുശ്രൂഷയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ പകച്ചു നിൽക്കുന്നത് പോലെ പൗലോസും പകച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവർ വന്ന് ദൈവവചനം പ്രസംഗിച്ചാൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഭയം. നാം പലപ്പോഴും ഏലിയാവിനെ പോലെ ചിന്താകുലപ്പെടാറുണ്ട്. ശുശ്രൂഷയിൽ പതറിപ്പോയ അനേകം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഏലിയാവിനെ പോലെ, കർത്താവെ ഞാൻ തനിയേ ഉള്ളൂ എന്ന് കരയുന്ന അനുഭവം, എന്നാൽ അത് ശരിയായിരുന്നില്ല എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. ഞാൻ തനിയെയല്ല, ഞാൻ കടന്നു പോകുന്നത് പോലെയുള്ള സംഘർഷത്തിലൂടെ പോകുന്ന അനേകരെ ഞാൻ കണ്ടെത്തി. എതിർപ്പുകളുടെ മധ്യത്തിൽ ദൈവത്തിനു വേണ്ടി, സത്യസുവിശേഷത്തിനു വേണ്ടി വീറോടെ നിൽക്കുന്ന അനേകരെ ദൈവം ഉയർത്തുന്നത് ഞാൻ മനസ്സിലാക്കി. അടുത്ത തലമുറ ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമോ എന്നുള്ളത് എന്നും ഈ തലമുറയുടെ ഭാരമായിരുന്നിട്ടുണ്ട്. ഇന്ന് അനേകം സഭകളും ചത്ത സഭകളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് തിമത്തിയോസിന് നൽകുന്ന ഗുണദോഷം, താൻ തിമത്തിയോസിനെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക എന്നത്രേ. ഉപദേശിപ്പാൻ സമർത്ഥരായ മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നും ദൈവം പ്രവർത്തിക്കുന്ന വിധം ഇതത്രേ. ക്രിസ്തുവിങ്കിൽ നിന്നും പൗലോസിന് ലഭിച്ചു, പൗലോസിങ്കിൽ നിന്നും തിമത്തിയോസിന് ലഭിച്ചു, തിമത്തിയോസിങ്കിൽ നിന്നും വിശ്വസ്തരായ മനുഷ്യർക്ക് ലഭിച്ചു, വിശ്വസ്തരായ മനുഷ്യരിൽ നിന്നും മറ്റുള്ളവർക്ക്. ഈ മാതൃക എന്നും തുടരേണ്ടതുണ്ട് കേട്ടോ. ദൈവമക്കൾ എന്ന നിലയിൽ നാം നമ്മുടെ പിതാവിൻ്റെ തൊഴിലിനെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കേണ്ടതാണ്. തൻ്റെ മനുഷ്യത്വത്തിൽ ഒരു ബാലനായിരുന്നപ്പോൾ കർത്താവായ യേശു പറഞ്ഞത് ഓർക്കുന്നില്ലേ, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ഞാനൊരു ദൈവമകനായി, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു മകനല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ദൈവ പൈതലായി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ലഭിച്ചു. ഒരു ദൈവമകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ വേലയിൽ, പിതാവിൻ്റെ കാര്യത്തിൽ, തൊഴിലിൽ തൽപരനാണ്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, താങ്കൾ അപ്രകാരം തൽപരനാണോ? ഒന്നാമത്തെ തൊഴിൽ ദൈവവചനം അറിയിക്കുക എന്നുള്ള ആ തൊഴിലാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ദൈവവേല ചെയ്യുവാൻ നമുക്ക് ആവശ്യം ദൈവ കൃപയാണ്. അതില്ലാതെ ഒരു മകനെന്ന നിലയിൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. അവിടുത്തെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ആകെ നിരാശപ്പെട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നിരാശയിലാകുന്നുവെങ്കിൽ താങ്കൾ താങ്കളിൽ തന്നെ വിശ്വസിച്ച് അഥവാ ആശ്രയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ആശ്രയിക്കുവാൻ പാടില്ല. താങ്കൾ ദൈവകൃപയാൽ നടക്കേണ്ടതാണ്. നാം കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നടക്കുന്നത്. നിരാശയുടെ കാരണം ദൈവവചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് തന്നെ താങ്കളുടെ മാർഗത്തിൽ അത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചതാകും നിരാശയ്ക്ക് കാരണം. ഒരുപക്ഷെ താങ്കൾ പറയുന്നുണ്ടാകും, ഭാവിയിൽ കുറെ കൂടി നല്ലതായി ചെയ്യുവാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന്. അങ്ങനെ പറയുന്നുവെങ്കിൽ താങ്കളുടെ പഴയ സ്വഭാവത്തിൽ നിന്നും നല്ലതേതോ ചെയ്യുവാൻ താങ്കൾ പ്രതീക്ഷിക്കുകയാണല്ലേ. പ്രിയ സുഹൃത്തെ, ഈ സ്വന്ത പരിശ്രമങ്ങളൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് ദൈവകൃപയിൽ ശക്തിപ്പെടുക. തുടർന്ന് ഒരു നല്ല പടയാളിയോട് സാമ്യപ്പെടുത്തി പൗലോസ് സംസാരിക്കുന്നു. മൂന്നും നാലും വാക്യങ്ങൾ, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരു ദൈവപൈതൽ ഒരു പടയാളിയാകുന്നു. എങ്ങനെയാണ് ഒരു ദൈവപൈതൽ ഒരു പടയാളിയാകുന്നത്? എഫേസ്യ ലേഖനത്തിൽ ഒടുവിലത്തെ അധ്യായം നമ്മോട് പറയുന്നത്, ഒരു വിശ്വാസി ഒരു ആത്മീക യുദ്ധത്തിലാകുന്നു എന്നും അവൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കേണ്ടതുണ്ട് എന്നുമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളേ. എഫേസ്യരിലെ 6:12-13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പടയുടെ മധ്യത്തിൽ നിന്നും ഒരു പടയാളി വന്ന് തൻ്റെ കമാൻഡറോട് ഇപ്രകാരം പറയുന്നു എന്നിരിക്കട്ടെ, സാറേ എനിക്കിപ്പോൾ പോയേ ഒക്കൂ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഞാൻ ഒരിടത്ത് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ, സാറേ എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹമാണ് നാളെ, ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാവരും പിണങ്ങും സാറേ. അഥവാ സാറേ എൻ്റെ ഇന്നാര് മരിച്ചുപോയി, എനിക്ക് പോകണം, ഇന്ന് യുദ്ധത്തിലായിരിക്കുവാൻ എനിക്ക് കഴിയില്ല. കേട്ടിട്ട് ചിരി വരുന്നില്ലേ? ഒരു നല്ല പങ്ക് ദൈവമക്കളും ഈ പറഞ്ഞതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായിരിക്കുന്നത്. അത്രമാത്രം ഗൗരവമേ ഉള്ളൂ. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്നോടുകൂടെ ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. കാരണം 24 മണിക്കൂറും ജോലിയിൽ തന്നെ. ഉറങ്ങുവാൻ തന്നെ പ്രയാസം. അല്പമൊന്ന് ഉറങ്ങുന്നത് റോഡിൽ തൻ്റെ വണ്ടി ഇട്ടിട്ട് ചുറ്റും ആളുകൾ കാവൽ നിന്നുകൊണ്ട് മാത്രം. എത്ര വലിയ സമർപ്പണമില്ലേ! ജീവനെ പണയം വെച്ചുകൊണ്ടുള്ള പോരാട്ടം. ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? കാരണം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. അവൻ തൻ്റെ മുൻഗണന നേരെയാക്കേണ്ടതുണ്ട്. ഇവിടെ അവൻ കഷ്ടം സഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, അതെ, പൗലോസ് കഷ്ടം സഹിച്ചതുപോലെ കഷ്ടം സഹിക്കുക. ഒരു വിശ്വാസി വിവാഹം കഴിക്കുവാൻ പാടില്ല എന്ന് സ്ഥാപിക്കുവാൻ ഈ വാക്യത്തെ അതുപോലെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇവിടെ പൗലോസ് സംസാരിക്കുന്ന അതല്ല. പിന്നെയോ, ലൗകികത്തിൽ കുരുങ്ങി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥ. അനേകരും ക്രിസ്തുവിങ്കിലേക്ക് വരാത്തതിന് കാരണം അവർക്ക് ക്രിസ്തുവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവജനത്തിലെ സത്യം അറിയുവാൻ പാടില്ലാത്തതും കൊണ്ടല്ല. പിന്നെയോ, ലോകമയത്വം. ഈ പറഞ്ഞതിനേക്കാൾ ഏറെ ഇഷ്ടമായി അവർ കാണുന്നത് ലോകമയത്വമാകുന്നു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പിടിയിൽ നിന്നും വെളിയിൽ വരുവാൻ കഴിയുന്നില്ല. ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഒരു ആന്തരിക പോരാട്ടത്തിലാണ് എപ്പോഴും. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു സ്ത്രീ താൻ തലേ ദിവസം കേട്ട പ്രസംഗത്തോട് പ്രതികരിക്കുവാനായി പ്രസംഗകനെ സമീപിച്ചു. അവൾ പറഞ്ഞു, ഉപദേശി, നിങ്ങൾ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള ആഹ്വാനം അങ്ങ് നൽകിയപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ഞാൻ എഴുന്നേറ്റ് മുൻപോട്ട് വരാഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചു. അദ്ദേഹം ഒരു മദ്യഷാപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള വരുമാന മാർഗം അത് മാത്രമാണ്. ഇപ്പോൾ ഞാനാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിലെ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇനിയും എനിക്കത് തുടരുവാൻ കഴിയുകയില്ല. ഒരു ചുറ്റികയെടുത്ത് എല്ലാ കുപ്പിയും പൊട്ടിക്കുവാൻ അങ്ങ് പറഞ്ഞാൽ ഞാൻ അതിന് ഒരുക്കമാണ്. എന്ത് ചെയ്യണം എന്നോട് പറഞ്ഞാലും. അതിന് ആ ദൈവദാസൻ പറഞ്ഞത്, പോയി അവിടെയുള്ള കുപ്പികൾ പൊട്ടിച്ച് കളയരുത്. കുറെ കുപ്പികൾ പൊട്ടിച്ചെന്ന് കണ്ട് നിങ്ങൾ മദ്യവില്പനയെ തടയുവാൻ പോകുന്നില്ല. അങ്ങനെ തടയുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം നശിപ്പിക്കുവാൻ ഞാൻ പറയും. എന്നാൽ അതൊന്നു മാത്രമാണ് നിങ്ങളുടെ വരുമാനം. ഞാൻ പറയുന്നത് ആ കട മൊത്തം വിറ്റിട്ട് ആ തൊഴിൽ വിടുക എന്നത്രേ. ഈ പ്രമാണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമാക്കാവുന്നതാണ്. അങ്ങനെ നാം ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. താൻ ഒരു പടയാളിയാകുന്നു എന്ന് ഓരോ ദൈവപൈതലും മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതം കളിക്കളമല്ല, പോർക്കളമാകുന്നു എന്ന് തിരിച്ചറിയണം. പോരാട്ടം വിജയിച്ചിട്ടുള്ളതും പോരാട്ടത്തിൽ തോറ്റിട്ടുള്ളതുമായ ഒരു പോർക്കളമാകുന്നു ഇതെന്നോർക്കണം. ഒരു യഥാർത്ഥ പോരാട്ടം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നാം കടന്നുപോകുന്നത് ആത്മീക പോരാട്ടമാകുന്നു എന്നുള്ള വസ്തുത നാം മറന്നുപോയിട്ട് പലപ്പോഴും ജഡം കൊണ്ട് പോരാടുവാൻ ശ്രമിക്കും. ഫലമോ, നാം ആകെ പരാജയപ്പെടുമില്ലേ? ഒരു പടയാളിയും ഒരു ദൈവത്തിനും തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കുവാൻ പൗലോസിനെ വളരെയേറെ സഹായിക്കുന്നതായിരുന്നു അവൻ്റെ കാരാഗ്രഹ ജീവിതം. അവൻ എപ്പോഴും കാണുന്ന ഒരു കൂട്ടമായിരുന്നല്ലോ പടയാളികൾ, എപ്പോഴും കാണുന്ന ഒരു കൂട്ടം. നേരത്തെയുള്ള തൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് ഒരു ദൈവപൈതലായിരിക്കുന്ന ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതെ, വാഴ്ചകളോടും അധികാരങ്ങളോടുമുള്ള ആത്മീയ പോരാട്ടം. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടൻ എന്ന് പറയുമ്പോൾ അവൻ സമർപ്പണമുള്ള ഒരു ദൈവപൈതലാകുന്നു. കഷ്ടം സഹിക്കുവാനും ഏകാഗ്രതയോടെ പ്രവർത്തിക്കുവാനും സമർപ്പണമുള്ള വ്യക്തി എന്നർത്ഥമാണ് ഇവിടെയുള്ളത്. സേവനത്തിലിരിക്കുന്ന പടയാളികൾ ഒരിക്കലും സുരക്ഷിതവും ആയാസരഹിതവുമായ ഒരു അവസരം പ്രതീക്ഷിക്കുകയില്ല. അവർ കഠിന വേല ചെയ്യുന്നവരാകും, കഷ്ടം സഹിക്കുകയും ഏതൊരു വിധത്തിലുള്ള അപകടത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാകും. അതവരുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്നു. ഒരു പടയാളിയുടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെട്ടതാണിതല്ല. അതിനായിട്ടാണ് അവനെ ആക്കിയിരിക്കുന്നത് തന്നെ. ആഡംബരത്താൽ പൊതിഞ്ഞ് യാതൊരു പടയാളിയും യുദ്ധത്തിന് പോകാറില്ല. സുഖകരമായ ഒരു കിടപ്പുമുറിയിൽ നിന്നും എഴുന്നേറ്റ് യുദ്ധത്തിന് പോകുകയല്ല പതിവ്. പിന്നെയോ കാട്ടിലും മലയിലും ശ്വാസം മുട്ടുന്ന കൂടാരങ്ങളിൽ നിന്നുമൊക്കെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. എല്ലാവിധത്തിലുമുള്ള കഠിനതയും ബുദ്ധിമുട്ടും അവർ സഹിച്ച് മതിയാകൂ. അങ്ങനെയല്ല എങ്കിൽ അവരെ പടയാളി എന്ന് തന്നെ പറയുവാൻ കഴിയില്ല. അതുപോലെ ഒരു ദൈവപൈതൽ ഒരിക്കലും ആയാസരഹിതമായ ഒരു സമയം പ്രതീക്ഷിക്കുവാൻ പാടില്ല. അവൻ സുവിശേഷത്തോട് കൂറുള്ളവൻ ആകുന്നു. അങ്ങനെ ആകുന്നുവെങ്കിൽ അവൻ എതിർപ്പും പരിഹാസവും ഒക്കെ സഹിക്കും എന്നുള്ളത് തീർച്ചയാണ്. തൻ്റെ സഹപ്രവർത്തകരോട് ചേർന്ന് അവനും കഷ്ടം സഹിക്കും. തൻ്റെ വേലയിൽ ശ്രദ്ധയുള്ളവനും കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവനുമാണ് ഒരു പടയാളി. ഈ വാക്യത്തിൻ്റെ പ്രായോഗിക വശം പൂർണ്ണ സമയം സുവിശേഷ വേലയിലായിരിക്കുന്നവരോട് മാത്രമല്ല, അതിന് അപ്പുറമാണ്. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ഓരോ പടയാളിയാണ്. തിമത്യോസിനെ പോലെ ഭീരുവാണെങ്കിൽ തന്നെ അവനൊരു പടയാളിയാണ്. നാം യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായിരിക്കണമെങ്കിൽ നാം പോരാട്ടത്തിനായി സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ശിക്ഷണമുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. കഷ്ടം സഹിക്കുവാൻ നാം തയ്യാറായിരിക്കണം. അങ്ങനെ ഒരു കാര്യത്തിൽ നിന്നും നാം ഒരിക്കലും മാറിപ്പോകരുത്. നമ്മെ മാറ്റിക്കളയുന്ന സകലത്തിൽ നിന്നും നാം മാറിയിരിക്കേണ്ടതുമാണ്. അടുത്തതായി പൗലോസ് പറയുന്ന പ്രതിരൂപം ശ്രദ്ധിച്ചാലും, 5-ാം വാക്യം, ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഇവിടെ പൗലോസ് ഒരു ദൈവവൈതലിനെ ഒരു കായികാഭ്യാസിയോട് സാമ്യപ്പെടുത്തി സംസാരിക്കുന്നു. മല്ല് കെട്ടുക എന്നാൽ കളിയിൽ മത്സരിക്കുക എന്നാണ്. അവന് വിജയിക്കാനും സാധിക്കണം. അവൻ വിജയിക്കണം. ഒരു വിജയാളിയാകുവാൻ കഴിയുന്ന വിധത്തിലുള്ള സകലതും അവൻ ചെയ്യുന്നുണ്ട്. ഇതിന് നിരന്തരം അഭ്യാസം ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ട മത്സരത്തോട് ഉപമിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. അവൻ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന്. 1 കൊരിന്ത്യർ 9:24-27 പൗലോസ് പറഞ്ഞത് തന്റെ ശരീരത്തെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. ക്രിസ്തീയ ഓട്ടം ഓടുന്നതിൽ പൗലോസിന്റെ ലക്ഷ്യം ഓട്ടക്കളത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു, അതെ, തനിക്ക് പ്രതിഫലം നൽകുകയും നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ള മൊഴി കേൾക്കുകയും വേണം എന്നുള്ളതായിരുന്നു. ഒരു ദൈവപൈതൽ സകല ശക്തിയും ഉപയോഗിച്ച് പരിശ്രമിക്കണം. ദൈവപൈതൽ വിജയിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഓരോ ദൈവപൈതലും അത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദൈവപൈതലും ചട്ടപ്രകാരം മത്സരിക്കണം. മത്സരത്തിൻ്റെ നിയമം എല്ലാം കളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പോലെ ആകാം എന്ന് ചിന്തിക്കരുത്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൽ കുറുക്കു വഴികളൊന്നുമില്ല. ക്രിസ്തീയ ജീവിതത്തെ ഒരു ചെറിയ ധ്യാനത്തിലും ഏതാനും ചില നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളൊക്കെ മറക്കുക. ദൈവം നമുക്ക് 66 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. അവയിൽ ഓരോന്നും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ദൈവവചനം മൊത്തത്തിൽ പഠിക്കണം. ഓട്ട മത്സരത്തിനിട്ടിരിക്കുന്ന വരയ്ക്ക് കുറുകെ ഓടി വിജയിക്കാമെന്ന് ഒരു ഓട്ടക്കാരൻ ഒരിക്കലും ചിന്തിക്കരുത്. ചെറുതും വലുതുമായ എല്ലാ കായിക മത്സരങ്ങൾക്കും അതിൻ്റെതായ ചട്ടങ്ങളുണ്ട് എന്നും മറക്കരുത്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചും അത് തന്നെയാണ് ശരി. താങ്കൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറുക്കു വഴികളൊന്നും എടുക്കുവാൻ പാടില്ല. ഇനിയും നാം കാണുന്നത് ഒരു കൃഷിക്കാരൻ്റെ സാമ്യമാകുന്നു. 6-ാം വാക്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. നിലം കിളക്കുകയും അതിൽ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്ന ദൈവപൈതലാകുന്ന നല്ല കൃഷിക്കാരൻ. ക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ കറ്റകൾ വെക്കുന്നതിനെ കുറിച്ച് ഇന്നാളുകളിൽ നാം വളരെയേറെ കേൾക്കാറുണ്ട്. അവിടെ അല്പമെങ്കിലും വെക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ വിത്ത് വിതയ്ക്കുകയും നിലത്തിൽ പണിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്തതിന് ശേഷം അവിടെ ഒരു കൊയ്ത്തുണ്ട്. 1-ാമത് ദൈവവചനം വിതയ്ക്കേണ്ടതുണ്ട്. കൊയ്ത്തിനു മുൻപ് മൊത്തം വചനം വിതയ്ക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. കായികാഭ്യാസി ശരിക്കും മത്സരിക്കുമ്പോൾ കൃഷിക്കാരൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. നല്ല കൃഷിക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് കഠിനാധ്വാനം. ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എപ്രകാരത്തിലുള്ള ഒരു കൊയ്ത്താണ്? 2 കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നത്. എന്നാൽ 1, വിശുദ്ധി എന്നുള്ളത് ഒരു കൊയ്ത്താണ്. അത് ആത്മാവിൻ്റെ ഫലമാകുന്നു എന്നുള്ളത് സത്യം തന്നെ. ആയതിൽ ആത്മാവ് തന്നെയാണ് പ്രധാന കൃഷിക്കാരൻ. അവൻ വിശ്വാസികളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ഗുണങ്ങളുടെ നല്ല വിളവ് ഉത്പാദിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ഭാഗം ചെയ്തെടുക്കേണ്ടതുണ്ട്. നാം ആത്മാവിൽ നടക്കേണ്ടതുണ്ട്. ആത്മാവിൽ വിതയ്ക്കേണ്ടതുണ്ട്. ആത്മാവിൻ്റെ ഉത്തേജിപ്പിക്കലും ശിക്ഷണവും ഒക്കെ കൈക്കൊണ്ട് നാം മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ കൊയ്ത്ത് നടത്തുവാൻ കഴിയൂ. തങ്ങൾ വേണ്ടതുപോലെ വിശുദ്ധിയിൽ വളരുന്നില്ല എന്നതിൽ പല വിശ്വാസികളും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ നിലത്തിൽ കൃഷി ചെയ്യുവാൻ നാം മടിക്കുന്നു എന്നുള്ളതാണോ അതിന് കാരണം? ഒരുവൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് വാരി വിതറിയിട്ട് കയ്യും കെട്ടിയിരിക്കണമെന്നല്ല. അങ്ങനെ ചെയ്യുന്ന കൃഷിക്കാരൻ തീർച്ചയായും യാതൊന്നും കൊയ്യില്ല. ഒരു ദൈവബൈതൽ അധികം വിശുദ്ധി നേടണം എന്നുണ്ടെങ്കിൽ വചന പഠനത്തിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും എത്രമാത്രം സമയം വിനിയോഗിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. പൗലോസ് തന്നെ ഇവിടെ പറയുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന കൃഷിക്കാരനാണ് കൃഷിയുടെ ഒന്നാമത്തെ ഫലമുള്ളത്. വിശുദ്ധി ഒരു കൊയ്ത്താണ്. രണ്ടാമതായി ആത്മാക്കളെ നേടുന്നതും ഒരു കൊയ്ത്താണ്. ദൈവവചനം കേൾക്കുവാനും കൈക്കൊള്ളുവാനും കാത്തിരിക്കുന്ന ആയിരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു പറഞ്ഞത് കൊയ്ത്ത് വളരെ എന്നാണ്. ഈ കൊയ്ത്തിൽ വളർച്ച നൽകുന്നത് ദൈവമാകുന്നു. ആത്മാക്കളെ നേടുന്നത് തികച്ചും ദൈവത്തിൻ്റെ പ്രവർത്തനമാകുന്നു. എന്നിരുന്നാൽ തന്നെ കയ്യും കെട്ടിയിരിക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ദൈവവചനമാകുന്ന നല്ല വിത്ത് വിതയ്ക്കുകയും അതേസമയം തന്നെ കൊയ്യുകയും ചെയ്യുന്നത് കഠിന വേലയാണ്. പ്രത്യേകിച്ചും വേലക്കാർ ചുരുക്കമായിരിക്കുമ്പോൾ ആത്മാക്കളെ നേടുന്നത് കണ്ണുനീരിനാലും വിയർപ്പിനാലും വേദനയിലും കഷ്ടപ്പാടിലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ത്യാഗപരമായ വ്യക്തിബന്ധങ്ങളിലുമൊക്കെയാണ്. വീണ്ടും ഓർപ്പിക്കട്ടെ, നല്ല ഫലം പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരന് മാത്രമാണ്. 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അവൻ ആരാണ്? അവൻ ദാവീദിന്റെ സന്തതിയാണ്. അതിന്റെ അർത്ഥം അവൻ ഇവിടെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പോകുകയാണ്. അതുമാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗലോസ് പറയുന്നു, അതാകുന്നു എന്റെ സുവിശേഷം എന്ന്. ഈ സുവിശേഷം താൻ പ്രസംഗിച്ചതുകൊണ്ട് പൗലോസ് പറയുന്നു, ഇത് എന്റെ സുവിശേഷമാകുന്നു എന്ന്. 9-10 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്ന പോലെ കഷ്ടം സഹിക്കുന്നു എന്ന് നാം വായിച്ചു. താങ്കൾ ദൈവവചനത്തിനായി നിൽക്കുന്നുവെങ്കിൽ താങ്കൾ കഷ്ടത്തിലാകും എന്ന് മറക്കരുത്. പൗലോസ് ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുവാൻ തുടങ്ങി. ദൈവവചനം പഠിപ്പിച്ചതിനാൽ അവൻ കാരാഗ്രഹത്തിലായി. ദൈവവചനത്തിനോ ബന്ധനമില്ല. പൗലോസ് ചങ്ങലയിലായിരുന്നെങ്കിൽ തന്നെ അവൻ കണ്ടുപിടിച്ച ഒരു കാര്യം, ദൈവത്തിന്റെ വചനം റോമൻ ലോകത്തിലെല്ലാം പരക്കുന്നു എന്നത്രേ. സിംഹാസനത്തിൽ ഇരുന്നിരുന്നത് ഭ്രാന്തനായ ഒരു കൈസരായിരുന്നിട്ടും, അവൻ ഏകാധിപതികളുടെ ഏകാധിപതിയായിരുന്നിട്ടും പൗലോസിന്റെ നാവടക്കുവാൻ അവൻ ബന്ധിച്ചിട്ടും ദൈവവചനത്തെ ബന്ധിക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇന്നും ഈ വചനം ലോകത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എപ്പോഴാണ് നാം അവനോടുകൂടെ മരിച്ചത്? 1900 വർഷങ്ങൾക്കപ്പുറം അവൻ മരിച്ചപ്പോൾ. നാം ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ അവന്റെ മരണം നമ്മുടെ മരണമായി. നാം അവനോട് താതാത്മ്യപ്പെടുകയും ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം ഇന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടുത്തെ ജീവിതം നമ്മിലൂടെ ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. അതെ, നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അതെ, അവനോടുകൂടെ ജീവിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അവനോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. 12-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് കാണുന്നു. സകല വിശ്വാസികളും കർത്താവിനോടുകൂടെ വാഴുവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അവനായി കഷ്ടം സഹിച്ചവർക്ക് മാത്രമുള്ളതായി ഈ വാക്യത്തെ കാണാവുന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി വാസ്തവമായി കഷ്ടം സഹിച്ച ഒരു കൂട്ടം ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണിത്. പൗലോസിന്റെ ലോകത്തെ, അതെ, അവൻ ജീവിച്ചിരുന്ന കാലത്തെ റോമാ സാമ്രാജ്യത്തിൽ രക്തസാക്ഷികളായ അനേകം വിശ്വാസികളുണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ. ഒരു കണക്ക് പറയുന്നത് 500,000 വിശ്വാസികൾ വധിക്കപ്പെട്ടു എന്നത്രേ. കാരണം അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ മടിച്ചു എന്നത്. അതെ, നാം വാസ്തവമായി നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ കഷ്ടം സഹിക്കേണ്ടതായി വരും. ഇവിടെ പറയുന്നു, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയുമെന്ന്. ഇത് വളരെ ശക്തമായ ഭാഷയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് പറഞ്ഞത് തന്നെ പൗലോസും വിശ്വസിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. 13-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ല. തെറ്റായിരിക്കുന്ന ഒരുവനെ ശരിയെന്ന് പറഞ്ഞ് അംഗീകരിപ്പാൻ ദൈവത്തിന് സാധിക്കില്ല, കാരണം അവിടുന്ന് സത്യമാണ്. അതുകൊണ്ട് നാം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കട്ടെ.